نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله വിന്റെ കൽപ്പനകൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പാടെ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. ആലിമുൽ ഗൈബ് വശഹാദത്തിൽ അസീസുൽ ഹക്കീം, ഗൈബും ഷഹാദത്തും ദൃശ്യവും അദൃശ്യവും അഭൗതികതയും ഭൗതികതയും അറിയുന്നവൻ ശക്തനായ യുക്തിമാനായ അള്ളാഹു ആകുന്നു. സൂറത്തു തഹാബനിലെ 18-ാമത്തെ ആയത്ത്. ഇമാം ഇബ്നു ജരീർ അത്തബരി ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ആലിമുൽ ഗൈബ് വശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്നവൻ, അഭൗതികതയും ഭൗതികതയും അറിയുന്നവൻ. യഅനി അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലദീ യഅലമു സിർറ വൽ അലാനിയ الذي لا يخفى عليه بواطن اموركم ولا ظاهرها രഹസ്യവും പരസ്യവും അറിയുന്നവൻ എന്നാണ്. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളും അറിയും, പ്രത്യക്ഷമായി മറ്റുള്ളവർക്ക് കാണാവുന്ന കാര്യങ്ങളും അറിയും, പരോക്ഷമായതും പ്രത്യക്ഷമായതും അറിയുന്നവൻ, രഹസ്യവും പരസ്യവും അറിയുന്നവൻ. അതാണ് ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, അല്ലെങ്കിൽ ഭൗതികതയും അഭൗതികതയും അറിയുന്നവൻ. ആലിമുൽ ഗൈബ് വശഹാദ എന്ന് അള്ളാഹുവെക്കുറിച്ച് പരാമർശിക്കുന്നതിന്റെ സാരം സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത്, മാ ഖദറുല്ലാഹു ഹഖ ഖദരി ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കുന്നില്ല, അള്ളാഹു ശക്തനും കരുത്തനുമാണ് പ്രതാപമുള്ളവനാണ് എന്ന് കാണാം. അള്ളാഹുവെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കുന്നില്ല എന്ന് ഖുർആനിൽ വേറെയും രണ്ട് സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കുക, മാരിഫത്തു റബ്ബ്, ഇതാണ് ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. ഏറ്റവും വിശിഷ്ടമായ നാല് ദിക്റുകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയപ്പോൾ ഓരോ ദിക്റും അള്ളാഹു ആരാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവെ പരിചയപ്പെടേണ്ടത്? അള്ളാഹു ഖുർആനിൽ എങ്ങനെയാണോ അവനെ പരിചയപ്പെടുത്തിയത് അപ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ എങ്ങനെയാണോ പരിചയപ്പെടുത്തിയത് അതുപോലെ, അതല്ലാതെ നമ്മുടെ ഭാവന അനുസരിച്ചും യുക്തി അനുസരിച്ചും ഫിലോസഫി അനുസരിച്ചും ദുനീവിയായ തത്വങ്ങളനുസരിച്ചും ഒന്നുമല്ല അള്ളാഹുവെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, ആലിമുൽ ഗൈബ് വശഹാദ, ആ അള്ളാഹുവെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം, ഫതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ ഉന്നതനാണ്. അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമുണ്ടായിരിക്കേണ്ട സിഫത്തുകൾ,
അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പറയേണ്ട കാര്യങ്ങൾ, അള്ളാഹുവെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുശ്രിക്കുകൾ എന്ത് ചെയ്യുന്നു? സൃഷ്ടികളിലേക്ക് ചേർക്കുന്നു. അള്ളാഹുവിന് മാത്രം നൽകേണ്ട സിഫത്തുകൾ അവർ സൃഷ്ടികൾക്ക് നൽകുന്നു. അതായത് മലക്കുകൾക്കും ജിന്നുകൾക്കും വലിയകൾക്കും എല്ലാം നൽകുന്നു എന്നുള്ളതാണ് മുശ്രിക്കുകളുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് മാത്രം നൽകുന്ന സിഫത്തുകൾ ഇവരിങ്ങനെ സൃഷ്ടികൾക്ക് നൽകുന്നത്? അള്ളാഹുവെ അവർ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നവരും അത്തരം ആളുകളൊന്നും ഇവർ അള്ളാഹുവാണ് എന്ന് പറയാറില്ല. അള്ളാഹു ആയിട്ട് അള്ളാഹു മാത്രം. പക്ഷേ അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്തുകൾ, ഉദാഹരണത്തിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യും. എല്ലാ കാര്യങ്ങളും ഗൈബും ഷഹാദത്തും അവർക്കറിയാൻ കഴിയും. മുശ്രിക്കുകളുടെ ഏറ്റവും വലിയ പിഴവ്, നമ്മുടെ നാട്ടിൽ സൂഫികൾ, തരീഖത്തുകാർ, ഷിയായികൾ ഇവരെല്ലാം മുസ്ലിം ബഹുജനങ്ങൾക്കിടയിലേക്ക് കുത്തിച്ചെലുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് അള്ളാഹു അല്ലാത്തവർക്കും ഗൈബ് അറിയാൻ കഴിയും. ഗൈബ് അറിയുക വഴി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ സൃഷ്ടികൾക്കായി നൽകാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൂരീകരിക്കാൻ നമ്മൾ വളരെ നിസ്സാരരും ദുർബലരും പാപികളുമൊക്കെ ആയതുകൊണ്ട് നേരിട്ട് അള്ളാഹുവിലേക്കല്ല, നേരെ മറിച്ച് ഗൈബിന്റെ ജ്ഞാനവും അതേപോലെ പ്രത്യേകമായ പദവികളും നൽകി അള്ളാഹു ഉയർത്തിയിട്ടുള്ള ഔലിയയിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അങ്ങനെ വലിയ എന്ന് വിളിക്കണം, ഷെയ്ഖ് എന്ന് വിളിക്കണം. ബാബയെ വിളിക്കും, ബീവിയെ വിളിക്കും, ഉമ്മയെ വിളിക്കും, സിദ്ധനെ വിളിക്കും, ഷെയ്ഖിനെ വിളിക്കും, അങ്ങനെ പലരെയും വിളിച്ച് അള്ളാഹിനെ വിളിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും. അതിന് പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? അവർക്ക് ഗൈബ് അറിയാം. എന്നാൽ അള്ളാഹു പഠിപ്പിച്ച എന്താ? ഖുല്ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഒരാളും തന്നെ ഗൈബ് അറിയുന്നില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഒരാളും തന്നെ ഗൈബ് അറിയുന്നില്ല അള്ളാഹു അല്ലാതെ. വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയില്ല, അവർക്കറിയില്ല. നിങ്ങൾ ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ചിലർ മലക്കുകൾക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, ജിന്നുകൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, നബിമാർക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഔലിയായിനെ അറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കൊന്നും എന്നാണ് ലോകം അവസാനിക്കുക എന്നോ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക എന്നോ അറിയുകയില്ലെന്ന് സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്തിൽ അസന്നിഗ്ധമായി അള്ളാഹു വ്യക്തമാക്കി. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇസ്തിഹാറത്തിന്റെ ദുആ ചെയ്യും. ഒരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഹൈർ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി സല്ലം രണ്ട് റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യും. അതല്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങളിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് സംശയം വന്നാൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന ഒരു ചിന്താഗതി മനസ്സിൽ അള്ളാഹു നൽകുന്നതിനായിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഹാറയുടെ ദുആ ചെയ്യും. ആ ദുആയിലുള്ളൊരു വാക്യം എന്താണ്? ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ. അള്ളാഹുവേ നിനക്കാണ് കഴിയുക, എനിക്ക് കഴിയുകയില്ല. വത്തഅലമു വലാ അഅലം, നീ അറിയുന്നു ഞാൻ അറിയുന്നില്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, ഗൈബുകളെല്ലാം ഏറ്റവും പൂർണ്ണമായി അറിയുന്നവൻ നീ മാത്രമാണ്. അപ്പൊ ഗൈബുകൾ അറിയുന്നവൻ നീ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാറത്തിന്റെ ദുആ നടത്താറുണ്ടായിരുന്നത് എന്ന് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്തുൽ അന്നാമിൽ 59-ാമത്തെ ആയത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. വഇന്ദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. ഗൈബിന്റെ താക്കോലുകൾ അത് അള്ളാഹുവിന്റെ അരികിൽ മാത്രമാണ്. അള്ളാഹു അല്ലാതെ ഗൈബുകൾ അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി, അവൻ കരയിലുള്ളതും കടലിലുള്ളതും അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇല പൊഴിയുകയില്ല, അള്ളാഹു അത് അറിയാതെ. ഭൂമിയിലെ കൂരിരുട്ടുകളിലുള്ള ഒരു ധാന്യം അല്ലെങ്കിൽ ഒരു പച്ച വസ്തു അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ വസ്തു അതൊന്നും വ്യക്തമായ ഒരു രേഖയിൽ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ പക്കലുള്ള രേഖയിലാണ് കാര്യമുള്ളത്. എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, സർസരി ഇമാം പറഞ്ഞൊരു വാചകമുണ്ട്, എത്ര നല്ല വാചകമാണത്. വമാ അഹ്സനു മാ ഖാല സർസരി ഫലാ യഖ്ഫാ അലൈഹി ദുർ. ഒരു അണുത്തൂക്കം പോലും അള്ളാഹുവിന്റെ അരികിൽ മറഞ്ഞു പോകില്ല, ഒരു പൊടി പോലും. എങ്ങനെയുള്ള പൊടി? ഇമ്മാ തറാഅലിൻ നവാദിർ ഔ തവാറാ. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ചെറിയ പൊടികളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത കണ്ണിൽ പോലും പെടാത്ത പൊടികളായിരിക്കും. നമ്മൾ കാണുന്നതിൽ നിസ്സാരമായ പൊടികളും നമ്മുടെ കണ്ണുകളിൽ പോലും പെടാത്ത ധൂളികളും അതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സർസരിയുടെ വാക്കുദ്ധരിച്ച് ഉൾപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇനി വിടുങ്ങണ വമാ തസ്ഖുത്തു മിൻ വറഖത്തിനില്ലാ യഅലമുഹ, ഒരു ഇല പോലും അത് അല്ലാഹു അറിയാതെ നിലത്ത് പൊഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, മാ മിൻ ശജറത്തിൻ ഫീ ബർറിൻ വലാ ബഹ്റിൻ, ഒരിക്കലും ഒരു മരവുമില്ല, സമുദ്രത്തിലുമില്ല, കരയിലുമില്ല, ഒരു ചെടി പോലുമില്ല, ഇല്ലാ വമലക്കുൻ മുവക്കലും ബിഹാ, ആ ചെടിയുടെ ഉത്തരവാദിത്തം അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കാതെ. ഈ ഭൂമിയിൽ വളരുന്ന ചെടികളിൽ ചില ദൗത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ചെടിയിൽ നിന്നും ഓരോ ഇലയും അടർന്നു വീഴുമ്പോൾ അത് മലക്കുകൾ എഴുതി വെക്കും, അത് എഴുതി വെക്കാൻ, അത് രേഖപ്പെടുത്തി വെക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അതാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ പോലും, നമ്മൾ മനസ്സിലെന്താണ് ആലോചിക്കുന്നത് ആർക്കും അറിയില്ലല്ലോ, പക്ഷെ അല്ലാതെ അറിയാതിരിക്കോ. അലമു ഹായിനത്തൽ ആയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം, നമ്മൾ ഒരിടത്തേക്കാണ് നോക്കുന്നത് പക്ഷെ നമ്മൾ കാണേണ്ടത് വേറെന്നാണ്. അങ്ങനെ ജനങ്ങൾ അറിയാതെ നമ്മൾ ചില സംഗതികൾ കാണാൻ പാടില്ലാത്ത സംഗതികൾ ഒളിഞ്ഞു കാണും, അത് അടുത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് അള്ളതാണ്, അത് അള്ളാഹു അറിയും. അതേപോലെ തന്നെ വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ അള്ളാഹു അറിയും. ഇനി നേരത്തെ മഫാത്തിഹുൽ ഗൈബ് അള്ളാഹുവിന്റെ അരികിലാണെന്ന് നാം വായിച്ചു. മഫാത്തിഹുൽ ഗൈബ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഫാത്തിഹുൽ ഗൈബ് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഫാത്തിഹുൽ ഗൈബ് ഏതാണ് എന്ന് സൂറത്തുൽ ഉഖ്മാനിന്റെ അവസാനത്തെ ആയത്തിലുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, അള്ളാഹുവിന്റെ അരികിലാണ് ലോകാന്ത്യത്തിന്റെ അറിവ്, അള്ളാഹു മാത്രം അറിയുന്ന കാര്യം. അതായത് അള്ളാഹു വഹി മുഖേന അമ്പിയാക്കൾക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാറുണ്ട്, റൈബിയായ ചില കാര്യങ്ങളും അറിയിച്ചു കൊടുക്കും. ഇപ്പൊ സ്വർഗനരകങ്ങൾ റൈബിയാണ്, പക്ഷെ അമ്പിയാക്കൾക്ക് അള്ളാഹു സ്വർഗനരകങ്ങളെ കുറിച്ച് അറിയിച്ചു കൊടുത്തു, ഖബറിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു, അവരെ നമുക്ക് പഠിപ്പിച്ചു തന്നു പല കാര്യങ്ങളും. ബദർ യുദ്ധം നടക്കുമ്പോൾ നാളെയാണ് യുദ്ധമെങ്കിൽ ഇന്ന് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന രൂപത്തിൽ നടക്കും, അബൂജഹൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഇതാണ്, ഹാദാ മസ്റു അബീ ജഹൽ എന്നിങ്ങനെ തലേന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന റസൂലുമാർക്ക് വഹി മുഖേന ഗൈബിയായ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമ്പോൾ പോലും മഫാത്തിഹുൽ ഗൈബ് അറിയിച്ചു കൊടുക്കുകയില്ല. ഏതാണ് ആ കാര്യം? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, ലോകാന്ത്യത്തെ കുറിച്ചുള്ള ജ്ഞാനം. വയുനസ്സിലുൽ ഗൈസ, അവൻ മഴ വർഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം മഴ, എവിടെ എപ്പോൾ എന്ന് മഴ നമുക്ക് ഊഹിക്കാനും അതേപോലെ ധാരണയിലെത്താനും മാത്രമേ സാധിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ എവിടെ എത്രമാത്രം മഴ പെയ്യണം, ആ മഴ മുഖേന ഗുണമാണോ ദോഷമാണോ അത് എത്രമാത്രമായിരിക്കണം, അത് തീരുമാനിക്കുന്നത് അള്ളാഹു മാത്രമാണ്. വയാലമു മാഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു. ഗർഭാശയങ്ങളിലുള്ളത് അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്നാണ് ഇത് പ്രസവിക്കപ്പെടുക കൃത്യമായി, അതിന്റെ കണിച്ചമായി, അതേപോലെ ആ സമയത്ത് എത്ര ആരോഗ്യമുണ്ടായിരിക്കും, ആ കുഞ്ഞിനി ഭൂമിയിൽ വളർന്നു വരുമ്പോൾ എത്ര കാലം ജീവിക്കും, അവനെത്ര എത്ര സന്തോഷമുണ്ടാകും, എത്ര ദുഃഖമുണ്ടാകും, അവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, ഇത്തരം കാര്യങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതൊന്നും സ്കാനിംഗ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല, അവൻ സ്വർഗത്ത് പോകും നരകത്ത് പോകും എന്നുള്ള കാര്യം മനസ്സിലായില്ലേ, അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാളും അറിയുന്നില്ല നാളെ അവൻ എന്ത് സമ്പാദിക്കുമെന്ന്. നമുക്ക് പല കണക്ക് കൂട്ടലും ഉണ്ടാകും, നാളെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ എനിക്ക് ഇത്ര ഇത്ര വരുമാനം ഉണ്ടാകും, പക്ഷെ കണക്ക് കൂട്ടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നാളെ മറ്റൊന്നാണ് സംഭവിക്കുക, നമ്മുടെ അനുഭവമാണല്ലോ. അതുകൊണ്ട് നാളെ ഓരോരുത്തരും എന്ത് സമ്പാദിക്കുമെന്ന് അവർ ഒരാളും അറിയുന്നില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യർലിൻ തമൂത്ത്, ഒരാളും മനസ്സിലാക്കുന്നില്ല ഏത് മണ്ണിലാണ് അവൻ മരിച്ചു വീഴുക എന്ന്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണ്. സൂറത്തുൽ ഉഖ്മാനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് 34-ാമത്തെ ആയത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മൻ ഹദ്ദസക അന്നഹു യഅലമു മാ ഫീ ഗദിൻ ഫഖദ് കദബ, ആരെങ്കിലും നിന്നോട് നാളത്തെ കാര്യമെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജ്യോതിഷനോ കണക്ക് നോട്ടക്കാരനോ കുറവനോ കുറത്തിയോ അങ്ങനെ ആരെങ്കിലും വന്നിട്ട് നാളത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ, അവൻ ഫഖദ് കദബ, നുണയാണ് പറഞ്ഞത്. സുമ്മ ഖറത് എന്ന് കായിച്ച ബീവി നമ്മളിപ്പോ ഈ ആയത്ത് ഓതി കൊടുത്തു. ഏത്? സൂറത്തുൽ ഉഖ്മാനിലെ അവസാനത്തെ ആയത്ത് ഓതി കൊടുത്തു. ആരെങ്കിലും നാളത്തെ ഒരു കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അവൻ നുണയാണ് പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതിയത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൂറത്തു ആലി ഇംറാൻ 179-ാമത്തെ ആയത്ത്, മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈ ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ് وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء. അതായത് തയ്യിബിൽ നിന്ന് ഖബീസിനെ വേർതിരിക്കാൻ, നല്ലതിൽ നിന്ന് ദുഷിച്ചതിനെ വേർതിരിച്ച് കാണിക്കാതെ സത്യവിശ്വാസികളെ മുഅ്മിനുകളെ ഇന്നത്തെ ഇതേ അവസ്ഥയിൽ അള്ളാഹു വിടാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് തിരിച്ചറിയാതെ, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഏതാണ് ഞാൻ തള്ളേണ്ടത് ഇത് തിരിച്ചറിയാതെ ആശയക്കുഴപ്പത്തിൽ തലതല്ലി ഇരുട്ടിൽ തപ്പി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഒരാൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അള്ളാഹു അങ്ങനെ നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. വമാ കാന അല്ലാഹു ലിയുസ്ലിയാകും അലൽ ഗൈബ്, അതേപ്രകാരം തന്നെ ഗൈബ് നിങ്ങളെ അള്ളാഹു അറിയിക്കാനും പോകുന്നില്ല. ഒരു ശൈഖിനും ഒരു വലിയനും ഇന്ന സ്ഥലത്ത് പ്രളയമുണ്ടാകും, ഇന്നയിടത്ത് മണ്ണിടിച്ചിലുണ്ടാകും, ഇന്നയിടത്ത് ഭൂചലനമുണ്ടാകും, ഇന്നയിടത്ത് പെരുമഴയുണ്ടാകും, ഇന്നയിടത്ത് വരൾച്ചയുണ്ടാകും എന്ന് പറയാൻ എന്ന് പ്രവചിക്കാൻ ഒരു വലിയനും ഒരു ശൈഖിനും ഒരാൾക്കും സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഗൈബ് അറിയിച്ചു തരാനും പോകുന്നില്ല. വലാക്കിൻ അല്ലാഹു യജ്തബീ മിൻ റുസുലിഹി മൻ യശ, പക്ഷേ അള്ളാഹു അവന്റെ റസൂലുമാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ ഗൈബ് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കും. അപ്പൊ ഗൈബ് ആരറിയും? എല്ലാ ഗൈബും ആരും അറിയില്ല. എന്നാൽ ചില ഗൈബുകൾ റസൂലുമാരെ, അവൻ തെരഞ്ഞെടുക്കുന്ന റസൂലുമാരെ മാത്രം അറിയിക്കും. അത് മറ്റുള്ളവരിലേക്കും ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും ഔലിയായിലേക്കും ഒന്നും ചേർത്ത് പറയേണ്ടതില്ല. അവർ എന്തിനാ റസൂലുമാർക്ക് ഗൈബ് അറിയിക്കുന്നത്? അവർ റസൂലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ റസൂലാണ് എന്നതിന് തെളിവായിട്ടാണ്. അല്ലാതെ മറ്റേതെങ്കിലും നിനക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗൈബിയായ ജ്ഞാനം യഥേഷ്ടം വിനിയോഗിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗൈബ് അറിയിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹി ലഭിക്കാതിരിക്കുകയും ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലെ? എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു. ദഅവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ രഹസ്യ പ്രബോധനം ചെയ്ത 3 വർഷം, പരസ്യ പ്രബോധനം ആരംഭിച്ച 4-ാമത്തെ വർഷം, കൊടും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായ എത്ര പേരെ കുറിച്ചറിയാം? നീ ആ വഴിയിലേക്ക് പോകണ്ട, അവിടെ നിന്നെ പീഡിപ്പിക്കാൻ ആളുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ ഒരു കാര്യം പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ഓ, ഇവരിപ്പോ ചോദിക്കുന്നത് മമ്പറത്ത് വെള്ളം കയറിയിട്ട് എന്തുകൊണ്ട് തങ്ങൾ അറിഞ്ഞില്ല, തങ്ങൾ അവിടുത്തെ കാര്യക്കാരെ എന്തുകൊണ്ട് അത് അറിയിച്ചില്ല, അല്ലെങ്കിൽ ഇന്നയിടത്ത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ വലിയനെ അറിയിച്ചു, അവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ കുറെ ഔലിയാക്കന്മാരുണ്ട്, അവരൊക്കെ ഞങ്ങൾ ഔലിയാക്കന്മാരായി കണക്കാക്കുന്നു, അവരാരും ഇതിനെക്കുറിച്ചൊന്നും അറിയിച്ചില്ല. അപ്പൊ തിരിച്ചൊരു ചോദ്യം, എന്ത്? ഇവിടെ വലിയ പ്രളയമുണ്ടായി, പല പള്ളികളും മുങ്ങി, അതേപോലെ മിനായിൽ തീപിടുത്തമുണ്ടായി, കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല? ഇതല്ലെങ്കിൽ വേറെന്താ ശിർക്ക്? അള്ളാഹിന്റെ സ്ഥാനത്തല്ലേ ഇവ ഈ വലിയ എന്ന് പറയുന്ന ആളെയും കൊണ്ടുവച്ചിരിക്കുന്നത്? ഇതല്ലെങ്കിൽ മറ്റെന്താണ് ശിർക്ക്? അള്ളാഹിനെ പോലെ തന്നെയാ വലിയ. സൃഷ്ടികൾക്ക് മനുഷ്യരാണെങ്കിൽ തെക്കിലീഫുണ്ട്, അവർക്ക് ബാധ്യതയുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം, തിന്മയിൽ ശത്രുതയിൽ സഹായിക്കാൻ പാടില്ല. ഇത് ബാധ്യതയാണ്. അതായത് ഒരു മുഅ്മിനിന് ഒരു ദോഷമുണ്ടാകുമ്പോൾ, ഒരു നാട്ടിലൊരു വിപത്തുണ്ടാകുമ്പോൾ, അതിനെക്കുറിച്ച് അറിയാമായിരുന്നിട്ട് ആ വിപത്തിന് വിധേയരാകുന്നവരെ തടയാതിരിക്കാൻ ഒരു മുഅ്മിനിന്, ഒരു സാധാരണ മുഅ്മിനിന്, സാധാരണ മുസ്ലിമിന് അനുവാദമില്ല. പിന്നെയല്ലേ ഔലിയാക്കളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ അനുവാദം ഉണ്ടാകും? പിന്നെ അള്ളാഹു ഓരോ കാര്യം ചെയ്തതിലും ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തിൽ ചിലത് അവൻ അറിയിക്കും, ചിലത് അവൻ അറിയിക്കില്ല. നമുക്കവൻ വേദന തന്നാൽ വേദനിപ്പിക്കാതിരിക്കാൻ അള്ളാഹുവിന് കഴിയും, ഒരു സംശയവുമില്ല. അതിൽ അള്ളാഹു നമുക്കൊരു പരീക്ഷണം ഉദ്ദേശിച്ചിട്ടുണ്ട്. ജീവിതവും മരണവും പരീക്ഷണത്തിനു വേണ്ടിയാണ്. നമ്മെ പരീക്ഷിക്കുന്നത് അള്ളാഹുവാണ്. നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഔലിയാക്കളെ ഏൽപ്പിച്ചിട്ടില്ല. ബാബമാരെയോ ബീബിമാരെയോ സിദ്ധന്മാരെയോ അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിയാക്കന്മാർ യാതൊരു നാണവും മുഴുപ്പുമില്ലാതെ തൊണ്ട കീറി പറയുകയാണ് എന്ത്? ഔലിയാക്കന്മാർ നിങ്ങളെ പരീക്ഷിക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇത്രയേറെ ആളുകൾ മണ്ണിനടിയിൽ പോയിട്ട്, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിട്ട്, വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ടിട്ട് വേദനയിൽ പുളയുമ്പോൾ എങ്ങനെയാണ് ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്നവർക്ക് അത് അറിഞ്ഞിട്ടും ഒരു മനപ്രയാസവുമില്ലാതെ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അവര് അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ മറ്റൊരാളെ ദ്രോഹിക്കുന്നത്? മറ്റൊരാളുടെ ഉണ്ടാകുന്ന വിഷമം നീക്കാൻ കഴിഞ്ഞിട്ടും അത് നീക്കാൻ കഴിയാതിരിക്കുന്നത് അല്ലേ? ഒരു പരിചയവുമില്ലാത്തവര് ബുദ്ധിമുട്ടിയാൽ പോലും സഹായിക്കാൻ നമ്മൾ കൽപ്പിച്ചത്? ഒരുത്തൻ വെള്ളത്തിന് ദാഹിക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കണം, അപ്പൊ നമ്മൾ അവന്റെ ദീന് നോക്കാൻ പോലും പറഞ്ഞിട്ടില്ല. മുഅ്മിനല്ലാത്ത കാഫറായ മുശ്രിക്കായ വാപ്പ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്ന കാരണം കൊണ്ട് ഭക്ഷണം കൊടുക്കാതിരുന്ന സയ്യിദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുണ്ട്. മുശരിക്കായ വാപ്പാക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ പോലും ആക്ഷേപിക്കും. അപ്പോ പട്ടിണി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. പ്രയാസമുണ്ടാകുമ്പോൾ ദൂരീകരിക്കണം. ഇത് നമ്മെ ചുമതലപ്പെടുത്തിയ ഒരു കാര്യമാണ്. എന്നാൽ അവർ അള്ളാഹുവിന്റെ സ്ഥാനത്താണ് ഔലിയാക്കളെ കാണുന്നത്, അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരെ കാണുന്നത്. ഇതൊക്കെ വലിയാണോ അല്ലേ? ചിലതിന് ഊരും അറിയില്ല, പേരും അറിയില്ല, ജാതി അറിയില്ല, എന്നിട്ടും പറയാ വലിയാണ്, വലിയ വലിയാണ്, വലിയ ശോഹരത്തുണ്ട് എന്ന നിലക്കാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തെ ഷിയാ വിശ്വാസങ്ങൾ സൂഫികളിലൂടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയും തൗഹീദിനെ പൊളിച്ചു കളയുകയും ചെയ്യുമ്പോൾ ഖുർആനിൽ നാം ഓതിക്കേട്ട ഇത്തരം ആയത്തുകൾ നന്നായി മനസ്സിലാക്കണം. സൂറത്തു ആലി ഇംറാനിലെ ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ച നിങ്ങളെ അള്ളാഹു ഒരിക്കലും ഗൈബ് അറിയിക്കാൻ പോകുന്നില്ല, വമാ കാന അല്ലാഹു ലിയുത്തിലിയാക്കും അലൽ ഗൈബ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ അതായത് ലാ ബുദ്ദാൻ യഖിദ സബബൻ മിനൽ മിഹ്ന യൽഹറു ഫീഹി വലിയുഹു വയസ്തളിഹു ഫീഹി അദുവുഹു യഅരിഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. അല്ലാഹു പരീക്ഷണങ്ങൾ തരും, എന്നാൽ ആ പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയാൻ പോകുന്നില്ല. ആ പരീക്ഷണം മുഖേന അല്ലാഹു സാബിറായ ക്ഷമിക്കുന്ന മുഅ്മിനാരാണ് എന്ന് വേർതിരിക്കും, അതേപോലെ തന്നെ ഫാജിറായ മുനാഫിഖാരാണ് എന്ന് വേർതിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നല്ലവരിൽ നിന്ന് ചീത്തവരെ വേർതിരിക്കണം എന്നതാണ്. അതാണ് ഒന്നാമത്തെ ആയത്ത്, ആയത്തിന്റെ ആദ്യത്തെ ഭാഗം അതാണ്. പിന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹം അപ്പോൾ മുഅ്മിനുകളെ പരീക്ഷിക്കുന്ന ഒരുപാട് സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആയത്താണ് അവരുടെ ഈമാൻ, അവരുടെ സബർ, അവരുടെ കരുത്ത്, അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, അതൊക്കെ അള്ളാഹു വേർതിരിക്കുമെന്ന് പരിചയപ്പെടുത്തി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രകാരം വിശദീകരിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പൊ അള്ളാഹു ദുനിയാവിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരുന്നത് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട നിലപാടെന്താ? അപ്പൊ ഒരാൾക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ രക്ഷിക്കാൻ സഹായിക്കണം. സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവരെന്തുകൊണ്ട് സഹായിച്ചാൽ അവർക്കതിന് കഴിയില്ല. പക്ഷെ നമ്മൾ പറയുന്നത് അല്ല തന്നെ ചിലരെ സഹായിക്കുന്നത്. പിന്നെ അപ്പൊ അത് ഔലിയാക്കന്മാർക്ക് മാത്രം ബാധക, നമുക്കും ബാധകല്ലേ? നമ്മുടെ അരികിൽ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് എനിക്ക് ഒരു പിടി ചോറ് തരണം എന്നാൽ അള്ളാഹു തന്നെ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല, ഞാൻ തന്നെ തരുന്നത്? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആരെന്നറിയാം? മുശരിക്ക്. മുശരിക്കിന്റെ ചോദ്യം മുസ്ലിയാക്കന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ചോദ്യം യഹൂദികൾ ചോദിച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ ദരിദ്രരായ ആളുകൾ ഞങ്ങളടുത്തേക്ക് പൈസ ഉള്ളവരടുത്തേക്ക് ചോദിച്ചു വരണ്ട, നിങ്ങൾക്ക് അല്ല തന്നെ തരാതിരിക്കുകയാണ്, പിന്നെ ഞങ്ങളോട് ചോദിക്കാം? നിങ്ങൾ അള്ളാഹു തന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ല, പിന്നെ ഞങ്ങളോട് നിങ്ങൾ ചോദിച്ചു വരികയാണോ എന്ന് പറഞ്ഞ് പിശിച്ചു കാണിച്ചത് യഹൂദികളാണ്. യഹൂദികളുടെ ആ യഹൂദിയത്തിന്റെ വാദം, ഔലിയാക്കളാണെങ്കിൽ അവരെ പേരിൽ നിങ്ങൾ എങ്ങനെ കെട്ടിവെക്കും? ഔലിയാക്കൾ ആരെങ്കിലും അങ്ങനെ പറയാം അള്ളാഹ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ല, പിന്നെ ഞങ്ങളും തരില്ലാം? ഇവിടെ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു തന്നെ ഇവിടെ പിന്നെ വെള്ളപ്പൊക്കത്തിൽ സഹായിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് മമ്പറന്നങ്ങളും ഉണ്ടാതിരുന്നത്, മറ്റേതങ്ങളും ഉണ്ടാതിരുന്നത് എന്നാ പറയുന്നത്. ഇതല്ലെങ്കിൽ മറ്റെന്താണ് യഹൂദിയത്ത്? യഹൂദിയായ ഇബ്നു സബാണ് ഷിയായിസം ഉണ്ടാക്കിയത്. ആ ഷിയായിത്താണ് നമ്മുടെ നാട്ടിൽ സൂഫികളിലൂടെ കടന്നു വരുന്നത്. നന്നായി സൂക്ഷിക്കണം. മലക്കുകൾക്ക് ഗൈബ് അറിയുമോ? അവർ ഇബാദ് മുക്രമൂൻ, ആദരണീയരായ അടിമകളാണ്. യുസബ്ബിഹൂന ലൈല വ നഹാര ലാ യഫ്തുറൂൻ, വിശ്രമമില്ലാതെ തളർച്ചയില്ലാതെ രാവും പകലും ഇബാദത്തെടുക്കുന്ന തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ലായാസൂനല്ലാഹു മാ അമറഹും വയഫാലൂനമായി ഉമറൂൻ, കൽപ്പിച്ചത് ധിക്കരിക്കാത്തവരും കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുന്നവരുമാണ്. ഇതെല്ലാമാണ് മലക്കുകളെങ്കിൽ പോലും അവർക്ക് ഗൈബിയായ ജ്ഞാനമുണ്ടോ? ഇല്ല. ഇപ്പൊ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. മലക്കുകൾക്കറിയുമോ? ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മനുഷ്യവർഗം അവരുടെ ഭാവി എന്താണെന്ന് മലക്കുകൾക്കറിയാമായിരുന്നു. അവർ വിചാരിച്ചത് എല്ലാവരും രക്തം ചിന്തി കുഴപ്പമുണ്ടാക്കി അവർ നേരെ നരകത്തിലേക്ക് പോകുന്ന മനസ്സിലാക്കി വെച്ചത് അല്ലേ? അതുകൊണ്ട് അവർ അള്ളാഹുനോട് പറഞ്ഞു, നീ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെയാണോ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അവർ ചോദിച്ചു. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ نَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ فَاللَّهُ പറഞ്ഞു എന്താ? قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ, നിങ്ങൾ അറിഞ്ഞുകൂടാത്തത് തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പോ മലക്കുകൾക്ക് ഗൈബ് അറിയില്ല, അള്ളാഹുവിന് അറിയാം ഇതിന്റെ ഭാവി എന്താണെന്ന്, മലക്കുകൾക്ക് ഗൈബ് അറിയില്ല. ഖുർആൻ വ്യക്തമാക്കി അല്ലേ? പിന്നീട് ആദം അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട് എന്ത്, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെ പേരുകൾ, അത് മലക്കുകൾക്ക് അല്ല പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല, അവർക്കറിയില്ല പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട്. പക്ഷെ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു, ആദം ഓരോ ഇസ്മുകളും മലക്കുകൾക്ക് പറഞ്ഞുകൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ എന്താണ് അള്ള പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന്? അവരെന്താ പറഞ്ഞത്? ഖാലു സുബ്ഹാനക ലാ ഇൽമ ലന ഇല്ലാ മാ അല്ലംതന, നീ പഠിപ്പിക്കാത്തത് ഞങ്ങൾക്കറിയില്ല. മലക്കുകൾക്ക് ഗൈബ് അറിയാമായിരുന്നെങ്കിൽ അവരങ്ങനെ പറയേണ്ടതില്ലല്ലോ. ആദം അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഈ ഭൂമിയിലെ സകല വസ്തുക്കളുടെയും നാമങ്ങൾ മലക്കുകളോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല? നീ പഠിപ്പിക്കാത്തത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. മലക്കുകൾക്ക് ഗൈബിയായ ജ്ഞാനമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാ അല്ലാഹു അവരോട് ചോദിച്ചത്, അലം അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർ, ആകാശഭൂമികളുടെ ഗൈബ് തീർച്ചയായും ഞാൻ അറിയുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ. വഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ മറച്ചുവെക്കുന്നതും ഞാൻ അറിയും, ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇനി ജിന്നു വർഗത്തിന് കൈ പറയാമോ? ഒരൊറ്റ സംഭവം മതി. സുലൈമാൻ അലൈഹിസലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ബൈത്തുൽ മഖ്ദസിന്റെ പണിയെടുപ്പിക്കാൻ വേണ്ടി ജിന്നുകളെ കൊണ്ടുവന്നു. നമുക്കറിയാം സുലൈമാൻ അലൈഹിസലാമിന് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജിന്നുകളിലെ മല്ലന്മാരായ ആളുകൾ സുലൈമാൻ അലൈഹിസലാമിന്റെ കൽപ്പന കേട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, അദ്ദേഹം അവസാന നാളുകളായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അമ്പിയാക്കൾക്ക് മരണത്തെക്കുറിച്ച് അള്ളാഹു നേരത്തെ അറിവ് നൽകും. അപ്പോൾ സുലൈമാൻ അലൈഹിസലാം, ഞാൻ മരിച്ചിട്ടുണ്ട് എന്ന് ഇവരെ അറിയിക്കരുത് എന്ന് ശട്ടം കെട്ടി അറിയാം. അതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചില്ല. സുലൈമാൻ അലൈഹിസലാം ഒരു വടിയും കുത്തിപ്പിടിച്ച് ഒരു കസേരയിൽ ഇരിക്കുന്നു. ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്തിൽ സുലൈമാൻ അലൈഹിസലാം ആ ഇരുപ്പിൽ തന്നെ മരണമടഞ്ഞു. വടി കുത്തിപ്പിടിച്ചിരിക്കെ അദ്ദേഹം വീണില്ല, അദ്ദേഹം ആ വടിയിൽ തന്നെ. പക്ഷെ ആ ഇരുത്തം കണ്ട് സുലൈമാൻ അലൈഹിസലാം വഴക്ക് പറയുമെന്ന് ഭയന്ന് ജിന്നുകൾ മുഴുവൻ ഏറ്റവും നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുത്തിപ്പിടിച്ച വടിയുണ്ടല്ലോ, അതിൽ ചെതല് വന്ന് ചെതല് തിന്നിട്ട് വടി പൊട്ടി. അപ്പൊ സുലൈമാൻ അലൈഹിസലാം കമിഴ്ന്നു വീണു. അപ്പോഴാണ് ജിന്നുകൾ അറിഞ്ഞത്. അതും കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടായി എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഓരോന്നിലും ഓരോ ഹിക്മത്ത് വെച്ചിരിക്കും. അപ്പോഴവർ പറഞ്ഞു, ഈ മരണപ്പെട്ടിട്ട് കുറെ ദിവസമായിട്ടുണ്ടല്ലോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടതില്ലായിരുന്നല്ലോ എന്ന് ആ ജിന്നുകൾ പറഞ്ഞു. ഇത് ഖുർആനിലുണ്ട്, സൂറത്തു സബയിലുണ്ട്. ഫലമ്മാ ഖലൈന അലൈഹിൽ മൗത്ത്, അദ്ദേഹത്തിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്ന ചെതലുകളല്ലാതെ അദ്ദേഹത്തിന്റെ മരണം അവരെ അറിയിച്ചില്ല. അദ്ദേഹം മരിച്ചു എന്ന് അവരെങ്ങനെ അറിഞ്ഞത്? ചെതല് വന്ന് ഊന്നിപ്പിടിച്ച് കസേരിക്കുമ്പോൾ ഊന്നിപ്പിടിച്ച വടി തിന്ന് ആ വടി പൊട്ടിയപ്പോഴാണ് ജിന്നുകളൊക്കെ എന്തറിഞ്ഞത്? സുലൈമാൻ അലൈഹിസലാം മരണപ്പെട്ടു എന്നറിഞ്ഞത്. അങ്ങനെ സുലൈമാൻ നബി താഴെ വീണപ്പോൾ, കമിഴ്ന്നു വീണപ്പോൾ, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ജിന്നുകൾക്ക് കാര്യം മനസ്സിലായി, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലൌ കാനു യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ, ഗൈബ് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വലിയ പീഡനം സഹിക്കണ്ടല്ലോ. സുലൈമാൻ നബി കാണുന്നുണ്ടെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ. ഞങ്ങൾക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് മരണപ്പെട്ട സമയത്തെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാടുകൾ അദാബ് മുഹീൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് സൂറത്തു സബയിൽ 14-ാമത്തെ ആയത്തിൽ ഒരൊറ്റ കാര്യം പോരെ. ഇനി സൂറത്തുൽ ജിന്നിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, വന്നാലാ നദരിയ ശർറു നുരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റശദ, ഞങ്ങൾക്കറിഞ്ഞുകൂടാ അള്ളാഹു ഭൂമിയിലുള്ളവർക്ക് ദോഷമാണോ ഉദ്ദേശിക്കുന്നത് അതല്ല സന്മാർഗമാണോ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യം ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് സൂറത്തുൽ ജിന്നിലെ 10-ാമത്തെ ആയത്തിലും കാണാൻ സാധിക്കും. ഇനി അമ്പിയാക്കൾക്ക് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗൈബ് അറിയുമോ? മറ്റ് നബിമാർക്ക് ഗൈബ് അറിയുമോ? ഖുർആൻ പറയുന്ന സൂറത്തുൽ മാഇദയിലെ 109-ാമത്തെ ആയത്ത്, യൗമ യജ്മഉല്ലാഹു റുസുൽ, അള്ളാഹു എല്ലാ റസൂലുമാരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, ഫയഖൂലു മാദാ ഉജിബ്തും, അള്ളാഹു റസൂലുമാരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടിയത്, നിങ്ങൾ ദഅവത്ത് ചെയ്തിട്ട് നാട്ടിൽ എന്താണ് റിസൾട്ട് ഉണ്ടായത് എന്ന് ചോദിക്കും. ഖാലു, പ്രവാചകന്മാർ പറയും, റസൂലുമാർ പറയും, ലാ ഇൽമ ലനാ, ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ, ഇന്നക അൻതല്ലാമുൽ ഉയൂബ്, നീയാണ് ഗൈബുകൾ അറിയുന്നവൻ. അതായത് ഒരു റസൂലിനും അവരുടെ മരണശേഷം അവർ നടത്തിയ ദാഴ്വത്തിന്റെ അനന്തരഫലമായി നാട്ടിൽ എന്തൊക്കെയാണ് നടന്നത് എന്നവർക്കറിഞ്ഞുകൂടാ, ആരെല്ലാം സ്വീകരിച്ചു ആരെല്ലാം തള്ളിക്കളഞ്ഞു, റസൂലുമാർക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ അമ്പിയാക്കൾക്ക് ഗൈബ് അറിയുകയില്ല, നീയാണ് ഗൈബുകൾ അറിയുന്നവൻ എന്ന് പ്രവാചകന്മാർ മറുപടി പറയുന്നത് സൂറത്തുൽ മാഇദയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എത്ര സന്ദർഭമുണ്ട്! ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിൽക്കൽ ഒരു ബഹളം, രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് വന്നാൽ വലിയ ശബ്ദമുണ്ടാക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ബഹളം വെച്ചതിൽ ഒരു കൂട്ടർ നീതി പാലിക്കുന്നവരും ഒരു കൂട്ടർ അനീതി കാണിക്കുന്നവരുമാണ്. നബിക്ക് അവരെ മുഖത്ത് നോക്കിയിട്ട് ആരാണ് നീതിമാന്മാർ ആരാണ് അനീതി കാണിക്കുന്നവർന്ന് മനസ്സിലായില്ല. മാത്രമല്ല അനീതി കാണിക്കുന്നവർക്കാണ് കൂടുതൽ വാഗ്സാമർത്ഥ്യമുള്ളത്, അവർ നന്നായി വാദിക്കുന്നുണ്ട്, നന്നായി സമർത്ഥിക്കുന്നുണ്ട്. നീതിമാന്മാർ വേണ്ടത്ര രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ അദ്ദേഹം റസൂലാണെങ്കിലും അള്ളാഹുവിങ്കൽ നിന്ന് വഹി വരാത്ത സമയത്ത് സാധാരണ മനുഷ്യർ വിധിക്കുന്നത് പോലെയുള്ള വിധി, പ്രത്യക്ഷമായ തെളിവുകൾക്കനുസരിച്ചുള്ള വിധി മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? റസൂലിന് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വാചകം റസൂലിന് ഉണ്ടാവുകയില്ല. ഉമ്മു സലമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതും സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അന്നഹു സമിയ ഖുസൂമതൻ ബിബാബി ഹുജ്റതിഹി, ഈ ഉമ്മു സലമ ബീബിയുടെ മുറിയുടെ വാതിൽക്കൽ ഒരു തർക്കം കേട്ടു. ഫഖറജ ഇലൈഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കിക്കുന്നവരുടെ അരികിലേക്ക് പുറപ്പെട്ടു ചെന്നു. ഫഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. വൈന്നഹു യസീനിൽ ഖസ്മ്, എന്റെ അരികിൽ ഒരു തർക്കം വന്നെത്തിയിരിക്കുകയാണ്. ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കാര്യങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി പറയാൻ കഴിയുന്നവരായിരിക്കും. അങ്ങനെ നന്നായി സംസാരിക്കുന്നവൻ സത്യം പറയുന്നവനാണെന്ന് ഞാൻ വിചാരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ അനുകൂലമായി വിധി കൽപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ വമൻ ഖലൈതു ലഹു ബിഹഖി മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹക്ക് ഞാൻ വിധിക്കുകയാണെങ്കിൽ, അതായത് നീതി ലഭിക്കേണ്ടവന് നൽകാതെ അനീതി കാണിച്ചവൻ അനുകൂലമായി നിങ്ങളുടെ വാദത്തിൽ നിന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കി ഞാൻ വിധിച്ച്, നിങ്ങൾക്കർഹതയില്ലാത്ത സഹോദരന്റെ ഒരു അവകാശം നിങ്ങൾ സ്വന്തമാക്കിയാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഫൈനമാഹിയ ഖിസാത്തും മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. ഫല്യഖുദുഹ ഔലിയ തുറക്കുക, നരകത്തിന്റെ കഷ്ണം വേണമെങ്കിൽ നിങ്ങൾ അത് കയ്യിൽ വെച്ചോ, അതല്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടുകള, അവകാശിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കും. അപ്പൊ അവകാശി ആരാണ് എന്ന് കണ്ടെത്താൻ എനിക്ക് കഴിയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്താൽ അല്ലാതെ കഴിയില്ല. എന്നാൽ എല്ലാ കാര്യവും അറിയിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കും. ഉദാഹരണത്തിന്, അബ്ദുല്ലാഹിബിൻ ഉബൈയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള മകനും തമ്മിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് തർക്കമുണ്ടായി. അതായത് അബ്ദുല്ലാഹിബിൻ ഉബൈയിന്റെ ഭാര്യയുടെ മകൻ റസൂലുള്ളാഹി അടുത്ത് വന്ന് പറഞ്ഞു, ഈ ഇബിൻ ഉബൈ എന്ന് പറഞ്ഞു പലകിൽ നിസ്കരിക്കുന്ന ആള് വീട്ടിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അബ്ദുല്ലാഹിബിൻ ഉബൈ അവനെ വഴക്ക് പറഞ്ഞു, എന്റെ റസൂലിനോട് പറഞ്ഞു, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ എന്നെ കണ്ടുകൂടാ, ഇവന്റെ ഉമ്മയെ ഞാൻ കല്യാണം കഴിച്ചത് ഇവന് ഇഷ്ടമില്ല, അന്ന് മുതൽ എന്നെ പറ്റി ഇവൻ ഓരോ കള്ളങ്ങൾ പറയുകയാണ്. ഇവന്റെ ഇയാളുടെ വർത്തമാനവും ഹദ്റജ് ഗോത്രത്തിലെ അയാൾക്കുള്ള സ്ഥാനവും പദവിയും അതെല്ലാം മനസ്സിലാക്കിയപ്പോ കുട്ടിയോട് റസൂലുള്ള മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇബ്നു സബൂ പറഞ്ഞതിന്റെ കളവ് റസൂലിന് മനസ്സിലായില്ല. പക്ഷേ വൈകാതെ ആയത്തിറങ്ങി, ആ കുട്ടി പറഞ്ഞാണ് സത്യം എന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്തിറങ്ങി. അപ്പൊ റസൂലിന് മനസ്സിലായത് ഇത് നമുക്ക് വ്യക്തമായ ഒരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു വ്യക്തമാക്കപ്പെട്ട ചരിത്രങ്ങളാണ് അല്ലേ. നമുക്കതിന്റെ കാരണം നന്നായിട്ടറിയാം. ആലിമുൽ ഗൈബി ഫലാ യുഹിറു അലാ ഗൈബിഹി അഹദ, ഗൈബ് അറിയുന്നവൻ അല്ലാഹുവാണ്, ഒരാൾക്കും അവന് അത് അറിയിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇല്ലാ മൻ ഇർതദാ മിൻ റസൂൽ, റസൂലുമാരിൽ നിന്ന് അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾക്കല്ലാതെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന അശറഫ റസൂലി അൽ മലകി വഹുവ ജിബ്രീൽ, സഅല അശറഫ റസൂലി അൽ ബശരി വഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകളിലെ റസൂലുമാരിൽ അശറഫായ ജിബ്രീൽ അലൈഹിസലാം മനുഷ്യരുടെ റസൂലുമാരിൽ അഷറഫായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ഒരു സംഭാഷണം നടന്നു. അതായത് മലക്ക് ജിബ്രീൽ മുഹമ്മദ് നബിയോട് ചോദിച്ചു, ഖാല അഖ്ബിർനി അനി സാഅ, എനിക്ക് ലോകാന്ത്യത്തെ കുറിച്ച് പറഞ്ഞു തരും. ഖാല, അപ്പൊ നബി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിന സായിൽ, ചോദിക്കപ്പെട്ടയാൾ ചോദിച്ചയാളെക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ളവനല്ല. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് റസൂലുമാരാണ് ഒന്ന് ജിബ്രീലും ഒന്ന് റസൂലും. ഈ രണ്ടാൾക്കും ലോകാവസാനത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ? അപ്പൊ ഗൈബ് അറിയുമോ? മലക്കുകൾക്ക് ഗൈബ് അറിയുമോ? ഇത് ഷെയ്ഖ് ഉസൈമീൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾക്കോ മലക്കുകൾക്കോ ഗൈബ് അറിയുകയില്ല എന്ന് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തയുടെ ശറഹിൽ ഉൾപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഖബലാൻ യമൂത ബിശഹർ, അദ്ദേഹം മരണമടയുന്നതിന്റെ കൃത്യം ഒരു മാസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്അലൂനി അനിസാ, നിങ്ങൾ എന്നോട് എപ്പോഴാണ് ലോകാവസാനം എന്ന് ചോദിക്കുന്നു. ലോകാന്ത്യത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു. ഇന്നമ എന്ന് പറഞ്ഞാൽ ഹസറിന് മാത്രം എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ലോകാന്ത്യത്തെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു എന്ന് പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇനി ഖുർആൻ സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്ത്, വമിൻ അഹ്ലിൽ മദീന മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും, ഇദാ മദീനയിൽ നിഫാഖിൽ മൂടുറച്ചവർ കാപട്യം മുനാഫിക്കുകൾ അങ്ങേയറ്റം അതപ്പതിച്ച മുനാഫിക്കുകളുണ്ട്, ലാ തഅലമുഹും അവർ ആരെന്ന് നീ അറിയുന്നില്ല, നഹ്നു നഅലമുഹും അവരാരെന്ന് നമുക്കറിയാം. അപ്പൊ മദീനയിലെ മുഴുവൻ മുനാഫിക്കുകളും ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവിനെ പോലും മുനാഫിക്കാണെന്ന് നബി മനസ്സിലാക്കിയത് എപ്പോഴാ? ഖുർആൻ ആയത്തിറങ്ങിയപ്പോഴാ. മകൻ വന്ന് തെളിവ് കാണിച്ചു കൊടുത്തപ്പോഴെന്താണ് മനസ്സിലാക്കാൻ പറ്റിയില്ല? അപ്പൊ നിനക്കറിയില്ല, നമുക്കാണ് അറിയുക എന്ന് അള്ളാഹു വ്യക്തമാക്കി. ചുരുക്കം, ഇങ്ങനെ ഗൈബ് അറിയാമെന്ന് പറയുന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു പ്രധാനപ്പെട്ട സംഭവം നമുക്കെല്ലാം സുപ്രസിദ്ധമാണ്, സഹീഹ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇന്നി ഫറത്തുക്കും അലൽ ഹൗൽ,
ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഹൗലിങ്കൽ വരും. മൻ മറ അലയ്യ ശരീബ, ഞാൻ ആദ്യമെത്തും, എന്റെ അരികിലേക്ക് ആരാണോ നടന്നു വരുന്നത് അവന് ഹൗദിൽ നിന്ന് കുടിക്കാം. വമൻ ശരീബ ലം യൽമ അബദ, ഹൗദിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് അവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ലയരിതൻ അലയ്യ അഖ്വാമൻ, അപ്പോഴതാ ചില ജനതകൾ എന്റെ അരികിലേക്ക് വരുന്നു. ആരിഫുഹും വയാരിഫൂനി, അവർക്ക് എന്നെ മനസ്സിലാകും, എനിക്ക് അവരെയും മനസ്സിലാകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ വുദു ചെയ്യുന്നവരാണെങ്കിൽ വുദുവിന്റെ അടയാളം റസൂലിന്റെ ഉമ്മത്തിന് മാത്രമായി പ്രത്യേകമായി വുദുവിന്റെ അവയവങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അടയാളമുണ്ട്. ആ അടയാളങ്ങളിലൂടെയാണ് റസൂൽ മനസ്സിലാക്കുക എന്നും ശാരീരികൾ അതേക്കുറിച്ച് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വേറെയും ചില അഭിപ്രായങ്ങളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അത് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് റസൂലിന് മനസ്സിലാകും. അതേപോലെ റസൂലിന് അവരെയും മനസ്സിലാകും, അവർക്ക് റസൂലിനെയും മനസ്സിലാകും. സുമ്മയു ഹാലു ബൈനീ വ ബൈനഹും, അങ്ങനെ അവർ എന്റെ അടുത്തെത്താറാകുമ്പോൾ, ഹൗദിനടുത്തെത്താറാകുമ്പോൾ എനിക്കും അവർക്കും ഇടയിൽ ഒരു കർത്തനിടപ്പെടും, ഒരു മറയിടപ്പെടും. ഹൗദിങ്കിലേക്ക് വരണ്ട എന്ന നിലക്ക് ഫഖൂൽ, അപ്പോൾ ഞാൻ ആ മറയിടുന്നവരോട് പറയും, ഇന്നഹും മിന്നീ, അവരെന്റെ കൂട്ടത്തിൽപ്പെട്ട എന്റെ കൗമിൽപ്പെട്ട ആളാണ്. ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, ഇന്നകലാ തദരി മാ അഹ്ദസു ബഅദക, നിന്റെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ നിനക്കറിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് അവരെന്തൊക്കെ ചെയ്തു? ഖബർ കെട്ടിപ്പൊക്കി, ജന്മദിനാഘോഷങ്ങൾ നടത്തി, ചാവടിയന്തരം നടത്തി, എന്തെല്ലാം പരിപാടികൾ അതിനകത്ത് സൃഷ്ടികൾ ഇസ്തിഗാസ എന്ന സമ്പ്രദായം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവർ, മുസ്ലിങ്ങളാണെന്ന് വാദിച്ചുകൊണ്ടും ഷഹാദത്ത് കളിമ ചൊല്ലിക്കൊണ്ടും ഒരുപാട് ബിദഅത്തുകൾ, അഖീദയിലും ബിദഅത്ത്, അമലുകളിലും ബിദഅത്ത്, ഇബാദത്തുകളിലും ബിദഅത്ത്, അഖ്ലാഖിലും ബിദഅത്ത്, എല്ലാ സ്ഥലങ്ങളിലും ബിദഅത്തുകൾ അവർ കൊണ്ടുവന്നതൊന്നും നബിക്കറിയില്ല. നബിയോട് പറയാൻ നിനക്കറിയില്ല. പിന്നെ നബിക്ക് ഞാൻ അതായി പറയാം, മരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നബി അറിഞ്ഞിട്ടില്ല. ഇവർ പറയാം, നബിക്ക് മരിച്ചു കഴിഞ്ഞാലും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണം. ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക, കൃത്യമായിട്ട് ഖുർആൻ റസൂൽ ബുഖാരി വ്യക്തമാക്കി. ഫഖൂൽ, അപ്പൊ ഞാൻ തന്നെ പറയും, സുഹ്തൻ സുഹ്തൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ മരണശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ അകന്നുപോ, ആരും ഹൗദിന്റെ അരികിലേക്ക് വരേണ്ട എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരെ അകറ്റി സംസാരിക്കും. ഇനി ഏത് വകയിലാണ് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമൊക്കെ വൈബറിയുമെന്നും, അതുകൊണ്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും, അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അവരോട് പങ്കുവെക്കാൻ കഴിയുമെന്നും എങ്ങനെ പറയും? നിങ്ങളുടെ മക്ബറകളും നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ പള്ളികളും നിങ്ങളുടെ നാടുകളും വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, ഈ നാട് സംരക്ഷിക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയത് അത് ഇന്ന ഇന്ന ഔലിയാക്കന്മാരെയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് എന്തുത്തരമാണ് പറയാനുള്ളത് എന്ന ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാണ്. വൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രം. അള്ളാഹുവെ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കണം. ആ നിലവാരത്തിൽ മനസ്സിലാക്കി അവനങ്ങേറ്റം കീഴ്പ്പെടുന്ന സച്ചരിതരായ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഊസീകും ഹാനിയൻ വഇയ്യായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ, ഇപ്പോൾ വിശദീകരിക്കുന്നില്ലെങ്കിലും നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് എണ്ണിപ്പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഗൈബ് അറിയുമായിരുന്നില്ല. അപ്പൊ ചില ആളുകൾ നബി ഗൈബ് അറിയുന്ന കാര്യങ്ങളുമായിട്ട് വന്നോട്ടെ. ഇപ്പൊ ബദറിന്റെ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞില്ലേ, അത് നുബുവത്ത് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു അറിയിച്ചു കൊടുക്കും. അല്ല, പതിവായി ഗൈബിയായ ഒരു ജ്ഞാനം കൊണ്ട് ഈ സമുദായത്തിന് പ്രയോജനം കിട്ടണം എന്ന നിലക്ക്, ദുനിയാവിൽ പ്രയോജനം കിട്ടണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു എല്ലാ സമയത്തും മുത്തലക്കൻ ഗൈബി ജ്ഞാനമുള്ളവനായി നിലനിർത്തിയതിന്റെ ഒരു ഉദാഹരണവും കാണിക്കാൻ സാധ്യമല്ല. പ്രത്യ സംഭവം മാത്രം നമ്മുടെ മനസ്സിൽ വെക്കാം. ആയിഷ റളിയല്ലാഹു തആലാൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചാരണം, ഹദീസുൽ ഇഫ്ക്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗൗരവമേറിയ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിച്ചു, മുസ്ലിം ഉദ്ധരിച്ചു, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം വന്നിട്ടുള്ള ആ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തെല്ലാം എത്ര വിഷയങ്ങൾ അതിലുണ്ട്, ഒന്ന് അല്ലെ? അത് കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറയാണ്. അതിൽ ആയിഷാബി പറയുന്നുണ്ട്, എന്ത് ആദന ലൈലത്തൻ ബി റഹീൽ ഫഖും തുഹീന ആദനു ബി റഹീൽ ഫമശൈതു ഹത്താ ജാവസ്തുൽ ജൈഷ ഫലമ്മ ഖളൈതു ശൈനി അഖബൽതു ഇലാ റഹലി ഫഇദാ ഇഖ്ദുല്ലി മിൻ ജസഇ ലഫാരിൻ ഖദിൻ ഖത. ആയിഷാബി പറയാണ്, ഞങ്ങൾ അങ്ങനെ യുദ്ധം കഴിഞ്ഞ്, ബനൽ മുസ്തറഖ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് രാത്രിയാകാർ സന്ധ്യ തുടങ്ങാറായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ആരംഭിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് പെട്ടെന്ന് അതിലേക്ക് എന്റെ വാഹനത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എന്റെ നെഞ്ഞിൽ തടവി നോക്കിയപ്പോൾ കഴുത്തിലുള്ള മാല കാണാനില്ല. എന്റെ നഖം തട്ടിയോ മറ്റോ താഴെ വീണു പോയിട്ടുണ്ട്. ആയിഷ ബീവി ഏറ്റവും വലിയ ബീവിമാരുടെ കൂട്ടത്തിലൊരു ബീവിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തുകൊണ്ട് മാല എവിടെ പോയി തപ്പിത്തടയേണ്ടി വന്നു? അവരെ തെരഞ്ഞു തെരഞ്ഞു പോയപ്പോഴേക്കും ഇവര് പോയി. ആയിഷാബിക്ക് മാല എവിടെയാന്ന് കാണാൻ പറ്റിയില്ല. ഇവര് പറഞ്ഞ നമ്മുടെ ഔലിയാക്കന്മാർക്ക് ഒരു സാധനം കളവ് പോയാൽ പറയാൻ പറ്റും. എന്നിട്ടും ജാറത്തല് മുതൽ പോയാൽ പോലീസ് സ്റ്റേഷനിലാ കേസ്. ഔലിയാക്കന്മാർക്ക് എന്താണ് കൈ പറയാൻ പറ്റുന്ന നാട്ടിൽ വാദം? എന്തുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അവരുടെ മാല എവിടെയാണ് വീണുപോയെന്ന് മനസ്സിലായില്ല. ആ അവരുടെ ആ യാത്രാ വാഹനം എടുത്ത് പുറപ്പെട്ടതിന് ശേഷമാണ്. ഇനി എടുക്കുന്നതിനെ കുറിച്ചോ ആയിഷാബി പറഞ്ഞു, വാഖബല റഹ്തു അല്ലദീന കാനു യർഹലൂനലി ഫഹ്തമലു ഹൗദജി ഫറഹലുഹു അൻ ബൈരി അല്ലദീ കുൻതു റകിബ്തു. അവര് വന്നു, ഞാനിരുന്ന കൂടാരം അവർ വഹിച്ചു, അവരത് എടുത്ത് ഒട്ടകത്തിന് പുറത്തു വെച്ചു. ആയിഷാബി പറയുന്ന ഒരു വാക്കുണ്ട്, വഹും യഹ്സബൂന അന്നീഫി, ഞാൻ അതിനകത്തുണ്ടെന്ന് കരുതിയാണ് അവരെടുത്തു വെച്ചത്. എടുത്തു വെച്ചത് ചില്ലറക്കാരൊന്നും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈമാനോട് കൂടി ജീവിച്ച സഹാബികളാണ്. സ്വഹാബികൾക്ക് കൈപറയില്ല, ഇതിന്റെ അകത്ത് ആയിഷാബി ഇല്ലാന്ന് ആർക്ക് അറിഞ്ഞുകൂടാ? അവർക്കരുത് ബുഖാരിലെ ഹദീസ് ഞാൻ വായിക്കുന്നത്, സ്വഹീഹുൽ ബുഖാരിലെ ഹദീസ വായിക്കുന്നത്. അതിനകത്ത് ആയിഷാ ബീവി ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടെന്ന് കരുതി അവരെടുത്തു വെച്ചു എന്നാണ് പറയുന്നത്. അന്ന് പൊതുവെ സ്ത്രീകളൊക്കെ കരം കുറഞ്ഞ ആൾക്കാരും ഭക്ഷണവും കുറവാണ്, തടിയും കുറവാണ്, ഭാരം തോന്നൂല. അതുകൊണ്ട് ഞാൻ അകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് അന്ന്, മാത്രമല്ല ആയിഷാബി വളരെ പ്രായം കുറഞ്ഞ ആളുമാണ്, അതുകൊണ്ട് എനിക്കന്ന് കനമുണ്ടായിരുന്നില്ല. ഇന്ന മാത്തമിനത്താം, ഞങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചല്ലേ കഴിക്കാറുള്ളൂ, കുറച്ചല്ലേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അതുകൊണ്ട് എന്താണ് അതുകൊണ്ടാണ് അവർക്ക് ഞാൻ അതിനകത്തുണ്ടെന്ന് തോന്നിയത് എന്നൊക്കെ പറഞ്ഞു, മനസ്സിലായില്ലേ? എന്നിട്ട് പറയാണെന്ത്, അതുകൊണ്ട് പിന്നെ ഫലം യസ്തൻകിരിൽ ഖൗമു ഖിഫത്തൽ ഹൗദജിഹീന റഫഊ, അവർക്ക് ആ കൂടാരം ഉയർത്തുമ്പോൾ അവർക്ക് അതിനകത്തൊരാളില്ലെന്നോ എന്തെങ്കിലും ഒരു മോശമായ അല്ലെങ്കിൽ അവർക്കങ്ങനെ തോന്നിയതേ ഇല്ല, ഒരു അപരിചയത്വം തോന്നിയില്ല, ഇതിലാളില്ല, അങ്ങനെ ഒരു വ്യത്യാസം തോന്നണ്ടേ, ഇതിലാളില്ലെന്ന് അവർക്ക് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. വഖുൻ തുജാരിയത്തൻ ഹദീസത്തസിൻ, ഞാൻ പ്രായം കുറവുള്ള ഒരു പെൺകുട്ടിയാണ്, മനസ്സിലായില്ലേ? ഫബഅസു അൽ ജമല വസാറു, അവരാ ഒട്ടകത്തെയും തെളിച്ചു പോയി. ഫവജത്തു ഇഖദി ബഅദ മസ്തമറൽ ജൈഷ്, അവർ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാല കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ അവസാനം എന്താണ്, പിന്നെ സഫ്വാൻ ബിൻ മഅ്തൽ വന്നു, അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. പിന്നെ അത് അവർക്ക് ഈ അവസ്ഥയും പേടിയും എല്ലാം ഒറ്റക്ക് കഴിച്ചു കൂട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം കാരണം ഈ പനി വന്നു. അവർ വീട്ടിൽ വിശ്രമിച്ചു, വീട്ടിൽ വിശ്രമത്തിലായതുകൊണ്ട് പുറത്തിറക്കുന്ന കർഷകളൊന്നും അറിയില്ല, മനസ്സിലായില്ലേ? ആ നാട്ടിലാണെങ്കിലോ ഈ രണ്ടാളെയും ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് അപവാദ പ്രചരണങ്ങൾ ഉണ്ടായി. ഈ പ്രചരണം പുറത്ത് നടക്കുന്ന കാര്യം പോലും ഒരു മാസം കഴിഞ്ഞ ആയിഷാബി അറിയുന്നു, അത് നടക്കുന്നുണ്ട്. അതിന് എപ്പോഴാണ് അറിഞ്ഞത്? ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ഭേദമായി, രോഗം ഭേദമായി പുറത്ത് വെളിക്കിരിക്കാൻ വേണ്ടി മിസ്തഹിന്റെ ഉമ്മയുടെ കൂടെ പോകുമ്പോൾ തൈസ മിസ്തഹ് തുറഞ്ഞു പോകട്ടെ എന്ന് ആ ഉമ്മ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അത്തസുബീൻ റജുലൻ ഷഹിദ ബദറ, ബദറിൽ പങ്കെടുത്ത ഒരാളെയാണ് നിങ്ങൾ ചീത്ത പറയുന്നത്, നിങ്ങൾ ശകാരിക്കുന്നത്, ബദറിൽ പങ്കെടുത്ത ഒരാളെയാണോ? അപ്പൊ അവർ പറഞ്ഞു കൊടുക്കാൻ, അപ്പൊ അവൻ പറഞ്ഞു, നീ കേട്ടിട്ടില്ലേ ആയിഷ, അവലം ദസ്മൈ മാ ഖാൽ, അവൻ നാട്ടിൽ പറഞ്ഞെടുക്കുന്ന വർത്താനം എനിക്കറിയില്ലേ, മാ ഖാൽ, എന്താണ് അവൻ പറയുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ അഖ്ബറത്തിനി ബി ഖൗലി അഹ്ലി ലിബ്ക, അപ്പോഴാണ് കുറച്ച് മുനാഫിക്കുകൾ അബ്ദുല്ലാഹി ബിൻ ഉബൈന്റെ നേതൃത്വത്തിൽ അപവാദ പ്രചരണം നടത്തുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇദ്ദേഹവും പങ്കെടുത്തു പോയി. അപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഓരോന്നും അവസാനം റസൂലുള്ള ഒരു മാസം കാത്തിരുന്നു, അറിയോ? ഉറപ്പുണ്ടോ? റസൂലുള്ള ഓരോരുത്തർ വിളിച്ചു ചോദിക്കുക ആയിഷാബിയെ പറ്റി, അല്ലേ? ഉസാമയെ വിളിച്ചു ചോദിച്ചു, അലി റദാനെ വിളിച്ചു ചോദിച്ചു, ബരീറയെ വിളിച്ചു ചോദിച്ചു, എന്തിനാ റസൂൽ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം? അവസാനം ആയിഷാബിയുടെ അരികിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഖദ് ബലഗനി അൻകി കദാ വകദ, നിന്നെ കുറിച്ച് ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ സംസാരമുണ്ട്, ഫൈൻ കുൻതി ബരിയത്തം ഫസയുബരിയുക്കില്ല, നീ നിരപരാധയാണെങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തും. വൈൻ കുൻതി അലം അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിറില്ലാഹ വതൂബി ഇലൈഹി, ആയിഷ നിനക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളണം, തൗബ ചെയ്തുകൊള്ളണം എന്ന് ആയിഷ ബിബിയോട് റസൂൽ പറയുമ്പോൾ ആയിഷ ബിബി എത്ര വേദനിച്ചിരിക്കും, റസൂലുള്ളാഹിക്ക് എത്ര വേദന ഉണ്ടാകും? നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ മാഫു ചോദിക്കണം, നീ ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം എന്ന് പറഞ്ഞ സഹീഹ് ബുഖാരിയിലുണ്ട്. മുസ്ലിയാക്കന്മാർ എന്തുത്തരം പറയും? റസൂലിന് കൈ പറയുമായിരുന്നെങ്കിൽ ആയിഷാബിയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുമോ? ആയിഷാബി പറഞ്ഞത്, അന്നേരം കുടുകുട ചാടാൻ തുടങ്ങിയ കണ്ണുനീര് നേരം പുലരുന്നത് വരെ അവസാനിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് അവിടെ താമസിക്കാൻ പറ്റാതെ എന്റെ വീട്ടിൽ പോകാൻ ഞാൻ സമ്മതം ചോദിച്ചു, വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയി എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, വിഷയം അറിഞ്ഞപ്പോ തന്നെ പോയി. എന്നിട്ട് അവിടെ റസൂലുള്ള വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് വന്നിട്ട് ഈ പറയുന്നത്, എന്ത്, നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം എന്ന്. അത്ര റസൂൽ എത്ര ദിവസം വിഷമിച്ചു? ഒരു മാസത്തിലേറെ വിഷമിച്ചു. ആയിഷാബി എത്ര വിഷമിച്ചു? മുഅ്മിനുകൾ എല്ലാവരും എത്ര വിഷമിച്ചു?
കാരണം ഈ മുനാഫിഖുകൾ നാട്ടിൽ പലതും പ്രചരിപ്പിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും 10-40 ദിവസങ്ങളായി, ഒരു മാസം കഴിഞ്ഞിട്ടും 10-40 ദിവസമായിട്ടും എന്താണ് ഇതൊരു മറുപടി പറയേണ്ടത് എന്നറിയാതെ ഇസ്ലാമിക വൃത്തത്തിൽ ഭൗതികമായി സംഭവിച്ചിരിക്കുന്ന ഒരു പരീക്ഷണത്തിൽ എല്ലാവരും വേദനിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഔലിയാക്കളല്ല, സഹാരാണ് ഇവിടെയുള്ളത്. നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അവസാനം സൂറത്തുന്നൂറിലെ ആയത്തുകൾ ഇറങ്ങി. മാഷാ അല്ലാഹ്, അവരുടെ നിരപരായിത്വം വെളിപ്പെടുത്തപ്പെട്ടു. ഗൈബ് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹുവെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. ആ നിലവാരത്തിൽ ശരിയായ അഖീദയുമായി ജീവിതം നയിക്കുന്ന സച്ചരിതരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചിന്തിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു വിശാലതയും ബുദ്ധിയും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات وصلى الله على محمد وعلى ال محمد